ഓസ്ട്രേലിയയിൽ ആദ്യത്തെ കൊറോണ വൈറസ് രോഗം സ്ഥിരീകരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുന്നു. ജനുവരി 25, 2020 ആദ്യത്തെ COVID-19 രോഗബാധ ഓസ്ട്രേലിയയിൽ സ്ഥിരീകരിച്ചത്. ഒരു വർഷം തികയുമ്പോൾ ഓസ്ട്രേലിയയിൽ 28,000 പേരിലാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ രോഗബാധ സ്ഥിരീകരിക്കുമ്പോൾ രോഗത്തിന് ഒരു പേര് പോലും ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് COVID-19 ഓസ്ട്രേലിയൻ ജീവിത രീതിയെ മാറ്റിമറച്ചു. ജോലി ചെയ്യുന്നത് വീട്ടിൽ നിന്നായി മാറി. മാസ്ക് ഉപയോഗിക്കാൻ പലയിടങ്ങളിലും നിർബന്ധിതരായി. സാമൂഹിക അകലം പാലിക്കുക എന്നത് ജീവിതത്തിന്റെ ഭാഗമായി മാറി. കഴിഞ്ഞ 12 മാസങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സിഡ്നിയിലെ വെസ്റ്റ്മീഡ് ആശുപത്രിയിൽ 60-നും 65-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു വ്യക്തിയിലാണ് ആദ്യം ഓസ്ട്രേലിയയിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത്. ഫ്ലൂ രോഗത്തിന്റെ ലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തിയ വ്യക്തിയുടെ പരിശോധന പോസിറ്റീവായതോടെ അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ജോർജ് സൂവിനും സംഘത്തിനും മുൻപിൽ ഉയർന്നത് വലിയൊരു വെല്ലുവിളിയാണ്.
Treatments that were used overseas, which we were trying to incorporate, and we didn't know what was best for the patient at that time.
2020 January 25 രോഗബാധ സ്ഥിരീകരിച്ച 4 പേരിൽ ഒരാളായിരുന്നു ഈ വ്യക്തി. ചൈനയിൽ നിന്ന് ഓസ്ട്രേലിയയിലെത്തിയവരായിരുന്നു 4 പേരും. രോഗബാധ സ്ഥിരീകരിച്ചതിന് ഒരാഴ്ചയ്ക്കുള്ളിൽ ചൈനയിൽ നിന്നുള്ള എല്ലാ സന്ദർശകർക്കും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ നിരോധനം ഏർപ്പെടുത്തി.
We're taking the necessary precautions. We're in fact operating with an abundance of caution in these circumstances.
യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ശേഷം 3 February ചൈനയിൽ കുടുങ്ങിക്കിടക്കുന്ന ഓസ്ട്രേലിയക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ആദ്യത്തെ റിപ്പാട്രിയേഷൻ വിമാനം ഓസ്ട്രേലിയയിലെത്തി. വുഹാനിൽ നിന്ന് 243 ഓസ്ട്രേലിയക്കാരെ ക്രിസ്മസ് ഐലൻഡിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. 4 February ജപ്പാനിലെ യോക്കോഹാമ തുറമുഖത്തു നിന്ന് യാത്ര തിരിച്ച ഡയമണ്ട് പ്രിൻസസ് കപ്പൽ ഓസ്ട്രേലിയയിലെത്തി. നിരവധി ഓസ്ട്രേലിയക്കാരുൾപ്പെടെ എല്ലാ യാത്രക്കാരെയും അവരുടെ മുറികളിൽ ക്വാറന്റൈൻ ചെയ്യാൻ അധികൃതർ നിർദ്ദേശിച്ചു. കപ്പലിലെ 700 ആളുകളാണ് പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് രേഖപ്പെടുത്തിയത്. വെസ്റ്റ് ഓസ്ട്രേലിയക്കാരായ ഇറായസും വാൽ റമാൽഹോവും ഇതിൽ ഉൾപ്പെടുന്നു.
I was just wanted, you know, to lie down and sleep and, you know, but he was very concerned.
Yeah, I was, yeah. Really. It was, yeah. First time I see some blood.
Because I had all the symptoms.
I'm going to lose
her. Vomiting, everything. I had everything.
എല്ലാ യാത്രക്കാരെയും ഡാർവിനിലെ ഹോവാർഡ് സ്പ്രിംഗ്സ് മൈനിങ് ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു. ഇവരിൽ 78 വയസ്സ് പ്രായമുള്ള പെർത്ത് സ്വദേശി ജെയിംസ് ഖുവാൻ 1 March COVID-19 ബാധിച്ച് മരിച്ചു. ഈ രോഗബാധ മൂലം ഓസ്ട്രേലിയയിലെ ആദ്യത്തെ മരണമായിരുന്നു ഇത്. ഈ മഹാമാരിക്കിടയിൽ ഗുരുതരമായ പല പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ട്. 19 March സിഡ്നിയിലെ തുറമുഖത്ത് അടുപ്പിച്ചിരുന്ന റൂബി പ്രിൻസസ് ക്രൂസ് കപ്പലിൽ നിന്ന് 2,700 ആളുകളെ പുറത്തു പോകാൻ അനുവദിച്ചു. ഇതിൽ ഒട്ടേറെ ആളുകൾ കോവിഡ് പരിശോധന എടുത്ത ശേഷം ഫലത്തിനായി കാത്തിരിക്കുന്നവരായിരുന്നു. ആഴ്ചകൾക്കുള്ളിൽ 600-ലധികം ആളുകളിലാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത്. 28 മരണവും രേഖപ്പെടുത്തി. ഇതോടനുബന്ധിച്ചുള്ള പ്രത്യേക അന്വേഷണത്തിന് ശേഷം ന്യൂ സൌത്ത് വെയിൽസ് പ്രീമിയർ ഗ്ലാഡിസ് ബർജിക്കലിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു.
To anybody who is continuing to suffer or has suffered unimaginable loss because of mistakes that were made.
മാർച്ച് 20 ഓസ്ട്രേലിയൻ പൗരന്മാരുൾപ്പെടെ എല്ലാ യാത്രക്കാർക്കും ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തി. ഇതിനു പിന്നാലെ ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റുകളിൽ പാനിക് ബയിങ്ങിന്റെ രംഗങ്ങൾ അരങ്ങേറി. സാധനങ്ങൾ തീർന്നു പോകുമോ എന്ന ആശങ്കയിൽ പൊതുജനം സൂപ്പർ മാർക്കറ്റുകൾ കാലിയാക്കുന്നത് അനാവശ്യമാണെന്ന് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പലവട്ടം ആവർത്തിച്ചു.
Stop it. It's not sensible. It's not helpful. It's been one of the most disappointing things I've seen in Australian behaviour in response to this crisis.
ഓസ്ട്രേലിയയിലെ ആദ്യത്തെ ലോക്ക്ഡൌൺ മാർച്ച് 22 ആരംഭിച്ചു. അവശ്യ സേവനങ്ങൾ മാത്രം പ്രവർത്തിക്കുക എന്നതായിരുന്നു തീരുമാനം. കൊറോണ വൈറസ് നിയന്ത്രണങ്ങൾ മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ ജോബ് കീപ്പർ ജോബ് സീക്കർ പദ്ധതികൾ ഫെഡറൽ ട്രഷറർ ജോഷ് ഫ്രൈഡൻബർഗ് 3 March അവസാനം പ്രഖ്യാപിച്ചു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഫലം കണ്ടു. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിക്ടോറിയയിൽ രോഗവ്യാപനം കൂടി. ഉറവിടം സ്ഥിരീകരിക്കാൻ കഴിയാത്ത മിസ്റ്ററി കേസുകൾ അധികൃതർക്ക് വെല്ലുവിളിയായി. ജൂൺ അവസാനത്തോടെ ഓസ്ട്രേലിയയിലെ ദിവസേനയുള്ള രോഗബാധയുടെ എണ്ണം 746 വരെ ഉയർന്നു. രണ്ടാം വ്യാപനത്തിനെ പ്രതിരോധിക്കാൻ കർശനമായ ലോക്ക്ഡൗൺ മെൽബണിലും മിച്ചൽ ഷയർ പ്രദേശത്തും നടപ്പിലാക്കി. ഓഗസ്റ്റ് 2 മെട്രോപൊളിറ്റൻ മെൽബണിൽ ദുരന്ത സാഹചര്യത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രദേശത്ത് വിക്ടോറിയൻ പ്രീമിയർ ഡാനിയൽ ആൻഡ്രൂസ് കർഫ്യൂവും പ്രഖ്യാപിച്ചു.
Telling people not to go to work, that is what we have to do in order to stop the spread of this wildly infectious virus.
ഹോട്ടൽ ക്വാറന്റൈൻ നടപ്പിലാക്കിയതിലെ പാളിച്ചയാണ് രണ്ടാം വ്യാപനത്തിനുള്ള കാരണമെന്നാണ് കണ്ടെത്തൽ. ഇതോടനുബന്ധിച്ച് വിക്ടോറിയൻ ആരോഗ്യമന്ത്രിയും 2 മുതിർന്ന സർക്കാർ അധികൃതരും രാജിവെച്ചു. എന്നാൽ ഒക്ടോബർ 26 ലോകത്തിലെ തന്നെ ഏറ്റവും കർശനമെന്ന് കരുതുന്ന ലോക്ക്ഡൌൺ പ്രതീക്ഷയായി മാറി. വിക്ടോറിയയിൽ 0 കേസുകളാണ് ഈ ദിവസം രേഖപ്പെടുത്തിയത്. എന്നാൽ പലയിടങ്ങളിലും പുതിയ കേസുകൾ രേഖപ്പെടുത്താൻ ആരംഭിച്ചു. നവംബർ മാസത്തിൽ അഡലേഡിൽ ഏതാനും ദിവസങ്ങൾക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കേണ്ടി വന്നു. ക്രിസ്മസിന് തൊട്ടു മുൻപ് സിഡ്നിയുടെ നോർത്തേൺ ബീച്ചസ് കോവിഡ് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു. ന്യൂഇയറിന് ഒരാഴ്ചയ്ക്ക് മുൻപ് UKയിൽ നിന്നുള്ള രൂപമാറ്റം വന്ന വൈറസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഗ്രേറ്റർ ബ്രിസ്ബനിൽ ക്വീൻസ്ലൻഡ് പ്രീമിയർ അനസ്തേഷ്യ പാലഷെ 3 ദിവസത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു.
Living in those areas will be required to stay at home. Think of it as a long weekend at home.
ജനിതകമാറ്റം സംഭവിച്ചിരിക്കുന്ന കൂടുതൽ തീവ്രതയുള്ള കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഓസ്ട്രേലിയയിലെ അതിർത്തിയിൽ കർശനമായ നിയന്ത്രണമാണ് അധികൃതർ നടപ്പിലാക്കുന്നത്. അതേസമയം 38,000 ഓസ്ട്രേലിയക്കാർ ഇപ്പോഴും രാജ്യത്തേക്ക് തിരിച്ചെത്താൻ കഴിയാതെ വിദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ദേശീയതലത്തിൽ വാക്സിൻ കുത്തിവയ്പ് അടുത്ത മാസം മുതൽ ആരംഭിക്കാനാണ് പദ്ധതി.